നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയും അതേസമയം തന്നെ ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാൻ ഒരു 100cc ബൈക്കും അതിലൊരു പൂജാഭട്ടിനെയും തരികയും ചെയ്ത ഗാനരചയിതാവാണ് ഷിബു ചക്രവർത്തി, മലയാള സിനിമാ ഗാനരംഗത്തെ ഏക ചക്രവർത്തി. ഇന്ന് SBS മലയാളത്തിൽ അദ്ദേഹമാണ് നമുക്കൊപ്പം അതിഥിയായി ചേരുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഷിബു ചക്രവർത്തിയുമായി SBS മലയാളം നടത്തുന്ന ഈ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗത്തിൽ മലയാള സിനിമയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പഴയതുപോലെ ഓർത്തുവെക്കാവുന്ന പാട്ടുകൾ വരാത്തത് എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാനായി SBS മലയാളത്തെ പിന്തുടരുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം ലഭ്യമാണ്. അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സ്വാഗതം SBS മലയാളത്തിലേക്ക് ശ്രീ ഷിബു ചക്രവർത്തി.
നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, എന്റെ സ്നേഹം നിറഞ്ഞ അഭിവാദനങ്ങൾ.
സാധാരണ ഇത്തരത്തിൽ മലയാള സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വരുന്നത് എന്തെങ്കിലും ഔദ്യോഗിക പരിപാടി, ടൂർ പരിപാടികളുമായിട്ടാണ്. പക്ഷെ താങ്കൾ എത്തിയിരിക്കുന്നത് തീർത്തും വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി സ്ഥിരം സന്ദർശകനാണെന്ന് തോന്നുന്നു. എന്താണ് ഓസ്ട്രേലിയയുമായുള്ളൊരു ബന്ധം?
എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം, മകൾ ഇവിടെയാണ് പഠിച്ചത്, അഡലൈഡിൽ ആർക്കിടെക്ചർ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നു. ഇപ്പോൾ മെൽബണിൽ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് രണ്ട് മക്കളാണ്. മോനവിടെ അഹമ്മദാബാദ് സെപ്റ്റി യൂണിവേഴ്സിറ്റിയിൽ. ഞങ്ങൾ പിന്നെ ഭാര്യയും ഭർത്താവും ഉണ്ട്. ഞങ്ങളിപ്പോൾ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എല്ലാം ഒരുപോലെ എന്നുള്ളൊരവസ്ഥ വന്നുകൊണ്ടിട്ടാണ് കൂടുതലും മക്കളുടെ കൂടെ നിൽക്കാനല്ലേ എല്ലാ പാരൻസും ആഗ്രഹിക്കുക.
എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ താങ്കൾ ഉണ്ടെന്ന് വളരെ കുറച്ച് മലയാളികൾ മാത്രമേ ഓസ്ട്രേലിയയിൽ താങ്കൾ സ്ഥിരമായി വരുന്ന കാര്യം അറിയുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായി കുറച്ചുകൂടി പരിപാടികൾ സജീവമാകുന്നുണ്ട്. ഒരു ഓസ്ട്രേലിയൻ മലയാളിയായി കുറച്ചെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു അല്ലേ?
എന്തായാലും മലയാളി ഉള്ളിടത്ത് മുഴുവൻ നമ്മൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ടിട്ട് ഇവരുടെ സ്വപ്നങ്ങളിലോ ഇവരുടെ ചിന്തകളിലോ എല്ലാം എന്തെങ്കിലും ഒരു രണ്ട് വരിയായിട്ട് അവരെപ്പോഴെങ്കിലും മൂളുന്ന ഒരു പാട്ടായിട്ടൊക്കെ നമ്മളുണ്ടല്ലോ. അത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല, മലയാളികളുള്ള എല്ലായിടത്തും നമ്മളുടെ ഒരു കാതുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. എന്തോ ചെയ്ത ഒരു പുണ്യമായിട്ട്, എന്തോ കിട്ടിയ ഒരു പുണ്യമായിട്ട് അന്ന് എഴുതിയ അക്ഷരങ്ങൾ ഇന്നും മനുഷ്യർ കൊണ്ടു നടക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്.
ഇപ്പം താങ്കൾ ഇപ്പോൾ പറയുമ്പോൾ പോലും, ഇപ്പം 40 വർഷം ആയിരിക്കുകയാണ് ഈ ഒരു മലയാള സിനിമാ ഗാനരചന രംഗത്ത്, 40 വർഷമായിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും പറയുമ്പോൾ താങ്കൾ ഇപ്പോൾ തന്നെ ഒരു പാസ്റ്റ് ടെൻസിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നോ എഴുതി വച്ച വാക്കുകൾ അത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 80കളിലും 90കളിലും വളർന്നു വന്ന, അല്ലെങ്കിൽ അന്ന് സിനിമകൾ ആസ്വദിച്ചിരുന്ന ഒരാൾ ഒരു വരിയെങ്കിലും താങ്കളുടേത് പാടാത്ത ഒരാഴ്ച പോലും കടന്നു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത് ഓർക്കാത്ത വരികളുണ്ടാകും, ആഴ്ചകളുണ്ടാകില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി താങ്കളിൽ നിന്ന് അത്തരത്തിൽ നമുക്ക് ഓർത്തു വയ്ക്കാവുന്ന പാട്ടുകൾ അധികം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണത്?
എഴുതാത്ത കൊണ്ടിട്ട് തന്നെ.
സ്വാഭാവിക ചോദ്യം അതാണ്, എന്തുകൊണ്ട് എഴുതുന്നില്ല എന്നുള്ള.
അപ്പോൾ അതിൽ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു 20 വർഷം മുൻപ്, ഇപ്പോൾ ഒരു നിങ്ങൾ പറയുന്ന 80s 90s എന്നല്ല പറഞ്ഞത്, ഞാൻ 2000 തുടങ്ങി എൻ്റെ പ്രൊഫഷൻ ടോട്ടലി ഷിഫ്റ്റ് ചെയ്ത മനുഷ്യനാണ്. 2000 ഞാൻ ദുബായിൽ DSF ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. അതിന് മുൻപ് തന്നെ ഞാൻ കുറേശ്ശെ വീഡിയോ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരുപക്ഷെ മലയാള സിനിമയിൽ പാട്ടെഴുതുന്ന ഒരാൾ വീഡിയോ ചെയ്യാൻ ഇറങ്ങുന്നത് ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും. അപ്പോൾ ഒരു പ്രൊഫഷണൽ ചേഞ്ച്, ഞാനെന്നും അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം പാട്ടെഴുതുന്നതിന് മുമ്പ് ഞാൻ ലേഔട്ട് ആർട്ടിസ്റ്റായിരുന്നു, ഗായത്രി ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനേഴ്സിൽ. സിനിമയിൽ വരുന്നതും നിറക്കൂട്ടെന്ന് പറയുന്ന പടത്തിൽ ആർട്ട് ഡയറക്ഷൻ ചെയ്യാനാണ്. അതിൽ മമ്മൂട്ടിയുടെ ആ ഒരു എന്താ ഡിസൈനിങ് യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെയും ചെയ്തു ന്യൂഡൽഹിയിൽ മമ്മൂട്ടി വരക്കുന്ന കുറേ സ്കെച്ചസും. ഇങ്ങനെ ആ ഡയറക്ഷനായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. ഇവിടെ നിന്നാണ് പാട്ടെഴുത്തിലേക്ക് വന്ന്, പാട്ടെഴുത്തിൽ നിന്ന് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലേക്ക് വന്നു. ഈ സമയത്ത് തന്നെ രഞ്ജിനി കാസറ്റിൻ്റെയൊക്കെ മാനേജറായിട്ട് വർക്ക് ചെയ്തു. ഈ പാട്ടെഴുത്തും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഇടയിലാണ് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ വീഡിയോ ചെയ്യുകയും ഡോക്യുമെൻ്ററീസ് ചെയ്യുകയും ആ ഒരു ഒഴുക്കിലാണ് മമ്മൂക്ക പറഞ്ഞിട്ട് മമ്മൂട്ടി പറഞ്ഞിട്ട് കൈരളി ചാനലിൻ്റെ പ്രോഗ്രാം ഡയറക്ടർ ആവുന്നത്. അത് 2004. ഒരു വർഷം ഒന്ന് പോയിരിക്കാം എന്നുള്ള മാത്രം ചിന്തയോടുകൂടി കൈരളിയിലേക്ക് 2004 കയറിയ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു 2009 മറ്റോ. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള അമൃതേച്ചിൽ നിന്ന് കയറുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ നിന്നും 4 കഴിഞ്ഞ് അടുത്തത് മീഡിയ 1. അത് കഴിഞ്ഞ് സൺ നെറ്റ്വർക്ക്. എന്തിന് ഒരു 10-20 ആ വഴിക്കങ്ങ് പോയി.
ചാനലിൽ ജോലി ചെയ്യുമ്പോൾ ഒരു പാട്ടെഴുത്തുകാരൻ്റെ സർഗശേഷി ഇല്ലാതായി പോകുന്നതുകൊണ്ടാണോ സമയം കിട്ടാത്തതുകൊണ്ടാണോ?
ഈ പാട്ടെഴുത്ത് അങ്ങനെ ഒരു എന്താ പറയണേ ഇന്ന ആള് വേണം എന്ന് ഒരു മസ്റ്റ് എന്നുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആയിരുന്നെങ്കിൽ എന്നെ ചാനലിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോകാമായിരുന്നല്ലോ. അതുകൊണ്ടിട്ട് അങ്ങനെയൊന്നും ഇല്ല. ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടും എഴുതുമായിരുന്നു അതിൻ്റെ ഇടയിൽ. അങ്ങനെ എഴുതിയതാണ് ഇപ്പോൾ ജൂലൈ 4 ഒരു വാക്കും ഉണ്ടാകും എന്നൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ ജൂലൈ 4 ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്യുമ്പോൾ എഴുതിയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാഞ്ചിയട്ടൻ, കിനാവിലെ ജനാലകൾ, ഇതെല്ലാം അത് അങ്ങനെ ചെറിയ ചില വർക്കുകളൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ട്. എങ്കിലും ചാനൽ ജോലി നിങ്ങൾക്കും അറിയാമല്ലോ, ഒട്ടും മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാലത്തുള്ള ചാനലായിരുന്നില്ല അന്നത്തെ ചാനലുകൾ. കാരണം 24 ടെൻഷനും കാര്യങ്ങളും. കാരണം രാത്രി 12 ഫോൺ വരുന്നത്, സാർ ടേപ്പ് കുടുങ്ങി, ഈ ഫിലിമിന് പകരം വേറെ ഏത് ഫിലിം ഇടണം. അന്നൊക്കെ ടേപ്പും ഈ പറയുന്ന ഡെക്കും PCR MCR ഇങ്ങനെയൊക്കെയുള്ള ഇന്നത്തെ മോഡേൺ ടെക്നോളജി അല്ലാത്തൊരു കാലത്തായിരുന്നു നമ്മൾ ചാനലിൽ വർക്ക് ചെയ്തിരുന്നത്. എന്നും 24 ശ്രദ്ധ വേണ്ട ഒരു ജോലിയായിരുന്നു. അതുകൊണ്ടിട്ട് അധികം ഡൈവേർഷനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലം ആയിരുന്നു ആ ഒരു കുറേ വർഷങ്ങൾ.
അതുകൊണ്ട് നഷ്ടമായി പോയതാണ്, കുറേയേറെ ഗാനങ്ങൾ മലയാളിക്ക് ലഭിക്കാതെ പോയതാണെന്ന് പറയാൻ കഴിയും.
അല്ല, അത് തിരിച്ചും കൂടി ഒരു കാര്യം പറയാം. പണ്ട് ശ്രീനിവാസിൻ്റെ അടുത്ത് ആരോ ചോദിച്ചു, നിങ്ങൾ മലയാള സിനിമയ്ക്ക് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന്. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ എഴുതാതെ വിട്ട കുറേ സിനിമകളാണ് ലോകത്തിന് ഞാൻ കൊടുത്ത സംഭാവനയെന്ന്. ഒരു പക്ഷേ ഞാൻ എഴുതി മോശമാവാതെ ഇരുന്നു എന്നുള്ളതായിരിക്കും അതുകൊണ്ടിട്ട് കിട്ടിയത്. കാരണം എഴുതി കുറച്ച്, ആ സമയത്ത് എഴുതിയ കുറച്ച് വർക്കുകൾ ഇപ്പോഴും മനുഷ്യർ കൊണ്ടു നടക്കുന്നു. പിന്നെയും എഴുതി എന്താ പറയണ, കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എഴുതുക എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായില്ല.
എഴുതി മോശമാകുന്ന അല്ലെങ്കിൽ മോശമാകുമായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള കാരണം, ഇപ്പോൾ ഏറ്റവും അവസാനം ടി പത്മനാഭനെ കുറിച്ചുള്ള നളനഗാന്ധി എന്ന സിനിമയിൽ എഴുതിയിരിക്കുന്ന ഗാനം പോലും ഒരുപക്ഷെ പഴയ ആ ഒരു ഓർമ്മകൾ വരുന്ന രീതിയിലുള്ള ഗാനമാണ് താങ്കൾ എഴുതിയിരിക്കുന്നത്. അത്തരത്തിൽ മോശമാകേണ്ട ഒരു സാഹചര്യം ചിന്തിക്കാനുള്ള കാരണം എന്താണ്?
അല്ല, അത് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പപ്പേട്ടൻ്റെ പടം എഴുതുമ്പോൾ, നളനഗാന്ധി എഴുതുമ്പോഴുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ ഒരാൾ നമ്മൾ കൺട്രോൾ ചെയ്യാനില്ല. പപ്പേട്ടൻ പോലും ഇല്ല, പപ്പേട്ടൻ്റെ കുറേ കഥകൾ മാത്രമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. അത് വലിയൊരു ചലഞ്ചാണ്. അത്തരത്തിലൊരു സിനിമയിൽ നമുക്ക് ചാൻസ് കിട്ടില്ല. ഏതൊരു ഹോട്ടലിലും അപ്പം പറയുന്ന സിറ്റുവേഷൻ. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും വിവരമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടി വരുന്ന അതിൻ്റെ ഡയറക്ടർ. പലപ്പോഴും നമ്മളുടെ പാട്ടുകൾ നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ ഡയറക്ടേഴ്സിനാണ്. ഇപ്പോൾ പ്രിയൻ്റെ പടങ്ങൾ, ഇപ്പോൾ എൻ്റെ ആൾക്കാരിപ്പോൾ എടുത്തു പറയണമെങ്കിൽ ചിത്രം, വന്ദനം, പോലെ മുത്തശ്ശിക്കഥ, ഇങ്ങനെയുള്ള പടങ്ങൾ, ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ, മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു എന്നെല്ലാം പറയുന്ന ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറേ ക്രെഡിറ്റ്, അല്ലെങ്കിൽ ഒരു വലിയ 10% ക്രെഡിറ്റ് പ്രിയന് കൊടുക്കണം. കാരണം വെച്ചാൽ അത് ആ എഴുതുന്നത് മനസ്സിലാക്കുന്ന, അത് തിരിച്ചറിയുന്ന ഒരു ഡയറക്ടറായത് കൊണ്ടിട്ടാണ് അത് എഴുതാൻ പറ്റിയത്. ഇതുപോലെ നമുക്ക് ജോർജ് സാറ് തന്നിട്ടുള്ള ഫ്രീഡം, ഈ പറയുന്ന തുമ്പിപ്പെണ്ണ വിവാഹമെന്നോ അല്ലെങ്കിൽ ധ്രുവത്തിലെ കറുവേൽ കുരുവ് എഴുതാനായിട്ട് ജോയി സാറ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഈ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഈ ലൊക്കേഷനിലേക്ക് കാറിൽ പോകുമ്പോൾ ജോയി സാർ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞു, എടാ സാധാരണ ഈ പാട്ടുകൾ ഒരിക്കലും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ മടുക്കും, പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള ഇത് കൊണ്ടിട്ട് പിന്നെ ഇങ്ങനെ ഇഷ്ടമില്ലെങ്കിലും കേട്ടുകൊണ്ടേ ഇരിക്കണം, കാരണം ഷോർട്ട് അടി വഴിയൊക്കെ വേണ്ടേ. പക്ഷെ ഈ പാട്ട് എത്ര കേട്ടിട്ടും മതിയാവുന്നില്ലടാന്ന്. ഈ ഈ പറച്ചില് നമുക്കൊരു വലിയൊരു അപ്രീസിയേഷൻ ഉണ്ട്. കാരണം അന്ന് അദ്ദേഹം എന്താ ഇതിൻ്റെ ഒരു സൗന്ദര്യ ശാസ്ത്രത്തിനെ പറ്റി ഒന്നിനെ പറ്റിയും അല്ല അങ്ങേര് പറഞ്ഞത്. അങ്ങേര് അങ്ങേർക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അതിൻ്റെ അകത്തൊരു വലിയൊരു സത്യം ഉണ്ടായിരുന്നു, ലോകം പിന്നീട് പറഞ്ഞ ഒരു സത്യം. കാരണം ഇന്നും മനുഷ്യർക്ക് ആ പാട്ടും എടുത്തിട്ടില്ല എന്നുള്ളത്. കാരണം ഇന്നും അതേ ഫ്രഷ്നെസ്സിൽ മനുഷ്യൻ കേൾക്കുന്നു എന്നുള്ളത് ജോയ് സാർ അന്ന് പ്രവചിച്ചതാണ്. മറ്റ് അങ്ങനെ അങ്ങനെ പേഴ്സണൽ ഇതിൽ പറഞ്ഞുവെന്ന് മാത്രം. പക്ഷേ അതാണ് അപ്പോൾ ആ ആ പാട്ടുകൾ നന്നായതിന് ആ കാലത്ത് ഉള്ള ഡയറക്ടേഴ്സിൻ്റെ വലിയൊരു അവർക്ക് കൃത്യമായിട്ട് അവർ സംഗീതജ്ഞന്മാരൊന്നും ആയിരിക്കില്ല, പക്ഷേ ഈ തൻ്റെ പടത്തിലെ ഏത് പാട്ട് വേണം എങ്ങനെയുള്ള പാട്ട് വേണമെന്ന് കൃത്യമായിട്ട് ധാരണയുള്ള ആൾക്കാരായിരുന്നു. ഇന്ന് എത്ര പേർക്ക് ആ ധാരണയുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ പല സിനിമകളിലും പാട്ടുകൾ നല്ല പാട്ടുകളുണ്ടായിട്ട് പോലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. ആ പാട്ടുകൾ ഒന്നില്ലെങ്കിൽ ആവശ്യമില്ലാത്തതാണ്, അല്ലെങ്കിൽ ആ പാട്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാനുള്ള കഴിവില്ലായ്മയാണ്.
പാട്ടുകളുടെ സന്ദർഭവും അതുപോലെ തന്നെ അതിൻ്റെ ദൃശ്യവൽക്കരണവും ഇത് രണ്ടും ഒരു പാട്ട് ആസ്വാദകന്റെ മനസ്സിൽ നിലനിർത്തുന്ന വലിയ പങ്ക് വഹിക്കുന്നു
എന്നുള്ളതാണോ? അതിന് രണ്ടു തരത്തിൽ നമ്മൾ കാണണം. ഒന്ന് പാട്ട് ഇപ്പൊ പഴയ കാലത്തെ പാട്ടുകൾ നമുക്ക് ഇപ്പോൾ ആ പാട്ടിൻ്റെ പിക്ചറൈസേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നാണം വരും. ഇപ്പോൾ പൊൻവെയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു എന്ന് പറയുമ്പോൾ നെഞ്ചത്ത് കിടക്കുന്ന സാരി ഊർന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ. അതപ്പോൾ ആ പാട്ടുകൾ എന്താ പാട്ടിൻ്റെ പിക്ചറൈസേഷൻ മനോഹരമായിട്ടൊന്നും അല്ല. അതിൻ്റെ സാഹിത്യ ഭംഗിയും സംഗീത സൗന്ദര്യവും കൊണ്ടിട്ടാണ് നമ്മൾ ഇന്നും എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ പാട്ട് എന്താ നന്നായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആ ഒരു കാലം മാറിയിട്ടുണ്ട്. ആ കാലം മാറിയിട്ട് സിനിമ ടെക്നിക്കലി എല്ലാം വളർന്നു. പണ്ട് പ്രണയിക്കണമെങ്കിൽ പാട്ട് വേണമായിരുന്നു, കൊച്ചിന് ഉറക്കണമെങ്കിൽ താരാട്ട് പാടണമായിരുന്നു, എന്തിന് ശോകം വന്നാൽ ഒരു ഫിലോസഫിക്കൽ സോങ് വേണമായിരുന്നു. അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏത് സിറ്റുവേഷനെയും അതിനെ തീഷ്ണമാക്കാൻ, സന്ദർഭങ്ങളെ തീഷ്ണമാക്കാനാണ് പാട്ട് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് സിനിമയ്ക്ക് ഒരു ജീവിത സന്ദർഭം തീഷ്ണമാക്കാൻ പാട്ടിൻ്റെ ആവശ്യമില്ല. അതിനർത്ഥം സിനിമ വളർന്നു എന്നാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ട്, സിനിമ വളരുമ്പോഴും സംഗീതത്തിന് അതിൻ്റെ അകത്ത്, കാരണം സിനിമ എന്ന് പറഞ്ഞാൽ പല കലകളാണ്, പെയിൻറ്റിങ് തുടങ്ങി ആക്ടിങ് തുടങ്ങി ഒരുപാട് സെക്ടേഴ്സ് ചേർന്നിട്ട് ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സംയുക്തമാണ് സിനിമ. അതിൻ്റെ അകത്ത് ഈ സംഗീതത്തിനെ എങ്ങനെ, സംഗീതം മാത്രമല്ല ഒരു പാട്ടിനെ എങ്ങനെ സിനിമയുടെ കഥ പറച്ചിലുമായിട്ട് ചേർക്കാമെന്ന് അറിയാവുന്ന കുറെ പുതിയ ഡയറക്ടേഴ്സും ഉണ്ട്. സഞ്ജയ് ലീല ബൻസാലി, നമ്മൾക്കേ സഞ്ജയ് ലീല ബൻസാലിയുടെ എത്രയോ പാട്ടുകൾ എത്ര വർഷങ്ങളായിട്ട് എല്ലാം പുതിയ പാട്ടുകളല്ലേ, നമുക്കിപ്പോഴും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തമിഴിലെ ഗൗതം മേനോൻ്റെ ഫിലിമിലെ പാട്ടുകൾ എത്രമാത്രം സ്റ്റോറി ആയിട്ട് ചേർന്നാ നിൽക്കുന്ന, അതുപോലെ എത്ര പാട്ടുകൾ നമുക്കറിയാം. അപ്പോൾ പാട്ടുകൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഡയറക്ടേഴ്സ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സിനിമയുടെ വളർച്ചയിൽ ചില ഫാക്ടർ നമ്മളുടെ സിനിമയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഡയറക്ടേഴ്സിൻ്റെ മ്യൂസിക് ഉപയോഗിക്കാനുള്ള ഒരു കഴിവില്ലായ്മയും കൂടി അതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു.
മറുവശം ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം അത് സിനിമകളിൽ മാത്രമാണോ ഈ പാട്ട് മറ്റു പല ഘടകങ്ങളിലും പല സാഹചര്യങ്ങളിലും പാട്ട് ഉപയോഗിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ മനുഷ്യൻ്റെ ജീവിതം ഒരുപാട് മാറിയിരിക്കുന്നു. പാട്ടുകൾ കേൾക്കാനുള്ള സമയം അല്ലെങ്കിൽ പാട്ടുകളിലെ വരികൾ അത്രത്തോളം മനസ്സിലാക്കാനുള്ള സമയം പലർക്കും ഇല്ലാതായിരിക്കുന്നതും ഈ സിനിമാ പാട്ടുകൾ കുറയുന്നതിന് കാരണമായിട്ടുണ്ടോ?
ഒരു പരിധിവരെയും ആ ഒരു ഫാക്ടർ കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്. പഴയ സിനിമ പുതിയ സിനിമ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പാട്ടുകൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അത് പാട്ടിൽ മാത്രമല്ല എല്ലാ ആർട്ട് ഫോമിലും ഇത് സംഭവിച്ചിട്ടില്ല എന്നുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യൻ എന്തിനാണ് ഒരു കല ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്? എൻ്റെ വിരസത അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ? അതെവിടെ എപ്പോൾ തുടങ്ങി നമ്മൾ നോക്കിക്കോളൂ, ഗുഹായു അതായത് പ്രാചീന മനുഷ്യർ ഗുഹകളിൽ താമസിച്ചിരുന്ന പ്രാചീന മനുഷ്യൻ ഗുഹാഭിത്തികളിൽ ഗുഹയുടെ ചുമരുകളിൽ ചിത്രം വരച്ചത് എന്തിനാണ്? അവൻ്റെ വിരസത മാറ്റാനായിരുന്നു. ഇന്ന് മനുഷ്യൻ വിരസതയുണ്ടോ? ഒരു നിമിഷം വിരസതയില്ല. കാരണം നിങ്ങളെന്താണ് കേൾക്കേണ്ടതെന്ന് നിങ്ങൾ രണ്ട് പ്രാവശ്യം കേട്ടത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിൻ്റെ ആൽഗോരിതം നിങ്ങളുടെ അടുത്തേക്ക് ഏത് സാധനമാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ട് അത് കുക്കറി തുടങ്ങി ലോകത്തിലെ എന്ത് സാധനം ആയിക്കോട്ടെ അത് മുഴുവൻ തന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് വിരസമായിട്ട് ഒരു നിമിഷം ബാക്കിയില്ല. നിങ്ങളുടെ ഫോൺ ഓണായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? പണ്ട് നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് വിൽക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പോറടി മാറ്റാൻ വാങ്ങിച്ചിരുന്ന ആ ബുക്ക് പോലും ഇന്ന് മനുഷ്യൻ വാങ്ങിക്കാതായി. ഒരു ട്രെയിനിൽ കയറി നോക്കൂ, ആരെങ്കിലും കയ്യിൽ ബുക്ക് കാണുമോ? ഇല്ല. പകരം എല്ലാവരുടെയും ഫോൺ ഉണ്ടാവും, ആ ഫോണെല്ലാം ഓണായിരിക്കും. അവ ഫോണിൽ മുഴുവൻ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം മനുഷ്യന് വിരസതയില്ല. ഈ വിരസത അകറ്റാനാണ് മനുഷ്യൻ പാട്ട് കേട്ടോണ്ടിരുന്നത്. കേൾക്കാത്ത സമയത്ത് അത് നമ്മൾ റീവൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ പാടിയിരുന്നു. ഇന്ന് അങ്ങനെ റീകോളിംഗ് ഇല്ല. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർമ്മയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ എത്ര പ്രാവശ്യം വീണ്ടും എടുത്ത് ആസ്വദിക്കുന്നുണ്ട് മനസ്സിൽ നിന്ന്, അതാണ് നിങ്ങൾക്ക് മെമ്മറി ആയിട്ട് മാറുന്നത്. റീകോളിംഗ് ആണ്. ഇന്ന് റീകോൾ ചെയ്യുന്നില്ല നമ്മൾ, കാരണം റീകോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുന്നില്ല, കാരണം നിങ്ങൾ ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത് അതടുത്തത്. ഇപ്പം നമുക്ക് കാലത്തിൻ്റെ ഒഴുക്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകണ്ടാവും. പക്ഷെ ചില കാര്യങ്ങൾ നഷ്ടപ്പെടരുതെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അതിലൊന്നായിരിക്കണം പാട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പോൾ ബാബുക്കടയോ ആരെങ്കിലും ഒരു പാട്ട് ഒന്ന് വെറുതെ എവിടെ നിങ്ങൾ ഒന്ന് ഒഴുകി വന്നിരിക്കട്ടെ, അത് ആ നിമിഷം നമ്മൾ കണ്ണടക്കും ഇല്ലേ? ഇപ്പോൾ സുറുമ എഴുതിയ മേഖലയോ അല്ലെങ്കിൽ അസ്തമയ കടലിനകലയോ താമസമെന്തയോ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഒരു നിമിഷം നിൽക്കും. എവിടെയാണെങ്കിലും എന്ത് തിരക്കിന് നമ്മൾ അറിയാതെ ഒന്ന് കണ്ണടക്കും. നോക്ക്, നമ്മളറിയാതെ അവിടെ ഒരു മെഡിറ്റേഷൻ നടക്കുന്നുണ്ട്. മെഡിറ്റേഷൻ എന്താണ്? നമ്മളൊരു സ്ഥലത്ത് ചമ്രം പടഞ്ഞിരുന്ന് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് നമ്മുടെ മനസ്സിനെ നമ്മുടെ ഉള്ളിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കണ്ണടച്ച് അനങ്ങാതിരിക്കുന്നതാണ് മെഡിറ്റേഷൻ. ഇത് ഈ പറയുന്ന ചമ്രം പടഞ്ഞിരിക്കണ്ട, സ്വസ്ഥമായിട്ടിരിക്കണ്ട, ഒരു കാർപ്പറ്റും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ലാതെ ഒരു പാട്ട്, ഇത്തിരി പോകുന്നൊരു പാട്ട് ഒരു മനുഷ്യനെ സിമ്പിളായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പാട്ട് നഷ്ടപ്പെടരുതെന്ന് നമ്മൾ പറയുന്നത്.
എന്നെന്നും ഓർത്തു വയ്ക്കാവുന്ന ഒട്ടേറെ പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഷിബു ചക്രവർത്തിയുമായാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. ഈ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിൽ അദ്ദേഹം സിനിമാ ഗാനങ്ങൾ എങ്ങനെയാണ് ഒരു അപ്ലൈഡ് ആർട്ട് ഫോമായി മാറുന്നത് എന്ന കാര്യം വിശദീകരിക്കുന്നു. എന്തുകൊണ്ട് സിനിമാ ഗാനങ്ങൾ കവിതയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന കാര്യവും ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്. അത് കേൾക്കാനായി കാത്തിരിക്കുക. SBS മലയാളം പോഡ്കാസ്റ്റുകളായോ അല്ലെങ്കിൽ SBS മലയാളം വെബ്സൈറ്റിലോ SBS ഓഡിയോ ആപ്പിലോ വരും ദിവസങ്ങളിൽ ഈ അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗം ലഭിക്കും. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ലൈക്ക് ഷെയർ കമന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.